إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ മുസ്ലിമീങ്ങളേറെ അഭിമാനത്തോടെ ഇന്നും ഓർക്കുന്ന ഒരു സംഭവമാണ് ഹിജറ രണ്ടാം വർഷം നടന്ന ബദർ യുദ്ധം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ച അഥവാ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം എന്ന് വിശേഷിപ്പിച്ച മഹത്തായ ദിവസം ബദറിന്റെ ചരിത്രം കേൾക്കുമ്പോൾ ആവേശം കൊള്ളാത്ത മുസ്ലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിലില്ല. എന്നാൽ കേവലം ആവേശത്തിനപ്പുറത്ത് ബദർ യുദ്ധം ഖിയാമത്ത് നാളുവരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഉൾക്കൊള്ളുവാനായി ഒരുപാട് പാഠങ്ങൾ ബാക്കി വച്ചിട്ടുണ്ട് എന്നത് തിരിച്ചറിയുന്നവർ എത്ര കുറവാണ്. എന്തിനു വേണ്ടിയായിരുന്നു ബദർ യുദ്ധം? ആരൊക്കെ തമ്മിലായിരുന്നു ബദർ യുദ്ധം? ആ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ ഇരു കക്ഷികളുടെയും വിശ്വാസം എന്തായിരുന്നു? എങ്ങനെയാണ് തങ്ങളെക്കാൾ മൂന്നിരട്ടിയോളം വരുന്ന ശത്രുക്കൾക്കെതിരെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് മഹത്തായ സഹായം ലഭിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുന്ന ഒരു മുസ്ലിമിന് മാത്രമാണ് ബദറിന്റെ പാഠം ഉൾക്കൊള്ളുവാൻ സാധിക്കുക. സഹോദരങ്ങളെ, ബദർ യുദ്ധം നടന്നിട്ടുള്ളത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ പേരിലായിരുന്നില്ല, അല്ലെങ്കിൽ കേവലം ഭരണം പിടിച്ചെടുക്കാനായിരുന്നില്ല, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളുടെ വിഭവങ്ങൾ കൈക്കലാക്കാൻ വേണ്ടിയായിരുന്നില്ല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം ദഅവത്തുമായി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹത്തിന് അവർ ഭരണം നീട്ടിയിരുന്നു. അദ്ദേഹത്തിന് അവർ സമ്പത്തും ഉന്നത ഗോത്രക്കാരായ ഖുറൈശികളിലെ സുന്ദരികളായ സ്ത്രീകളെ കല്യാണം കഴിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ നീട്ടിയിരുന്നു ആ ദഅവത്ത് നിർത്തുന്നതിനു വേണ്ടി. എന്നാൽ അവിടുന്ന് തൗഹീദിന്റെ ദഅവത്ത് നിർത്തിയില്ല, മറിച്ച് പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവസാനം പീഡനങ്ങൾ സഹിക്ക വയ്യാതെ തങ്ങൾക്കേറെ പ്രിയപ്പെട്ട മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? ഏതൊരാദർശത്തിനു വേണ്ടിയാണോ നബിയും സഹാബത്തും മക്കയിൽ പീഡിപ്പിക്കപ്പെട്ടത്, ഏതൊരാദർശത്തിനു വേണ്ടിയാണോ നബിയും സഹാബത്തും ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നത്, അതേ ആദർശത്തിനു വേണ്ടിയായിരുന്നു സഹോദരങ്ങളെ. തൗഹീദ് അഥവാ തൗഹീദ് എന്ന ആ മഹത്തായ ആദർശത്തിനു വേണ്ടിയായിരുന്നു ബദർ യുദ്ധം നടന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അമ്പിയാക്കളെല്ലാം തങ്ങളുടെ സമൂഹത്തെ ആദ്യമായി ക്ഷണിച്ചിട്ടുള്ളത് ഈ തൗഹീദിലേക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഓ നബിയെ, താങ്കൾക്ക് മുമ്പ് ഞാൻ ഒരു നബിയെയും അയച്ചിട്ടില്ല, അവർ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാ അഥവാ ഞാനല്ലാതെ യാതൊരു ഇലാഹുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ എന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ താങ്കൾക്ക് മുമ്പിൽ ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുകൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം മുഴുവൻ തൗഹീദിൽ ഉൾക്കൊണ്ടതായിരുന്നു. അവിടുന്ന് മക്കയിലെ ജനങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു. അവിടുത്തെ ചന്തയിലും അവിടുത്തെ ഉയർന്ന പ്രദേശങ്ങളിലും കയറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞിട്ടുള്ളത്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ തുഫ്ലിഹു. ഓ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ, നിങ്ങൾ വിജയിക്കും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുത്തെ അവസാനത്തെ ദിവസങ്ങളിലും മരണക്കിടക്കയിൽ നിന്ന് പോലും തൗഹീദും അതിനെ പൊളിച്ചു കളയുന്ന ഷിർക്കിനെ കുറിച്ചുമാണ് അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാശയ്യയിൽ കിടക്കെ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാര ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാര, യഹൂദി നസ്രാണികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. എന്തിനാണ് അങ്ങനെ ശാപവാക്ക് പറഞ്ഞിട്ടുള്ളത്? ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കളുടെയും സാലിഹിങ്ങളുടെയും ഖബറുകളെ അവർ ആരാധന കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ തൗഹീദ് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ നാം അള്ളാഹുവിൽ മാത്രമേ വരമേൽപ്പിക്കാവൂ എന്ന മഹത്തായ എല്ലാ അമ്പിയാക്കളും നടത്തിയ ദാവത്തിന്റെ പേരിലാണ് അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടത്, അവിടുന്ന് നാടുവിട്ടത് അതിന്റെ പേരിലായിരുന്നു, ആ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ എത്ര ഖേദകരമാണ് ഇന്നത്തെ അവസ്ഥ! അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പോരാടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മറ്റു ബദരീങ്ങളോടും തന്നെ ദുആ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് മുസ്ലിം ഉമ്മത്ത്, മുസ്ലിം നാമധാരികൾ എന്നുള്ള ഒരുപാട് ആളുകൾ അതിലേക്ക് കുപ്പുകുത്തിയിരിക്കുന്നത്. ഏതൊരു തൗഹീദിനു വേണ്ടിയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോരാടിയത്, ആ തൗഹീദിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആഹിറം വിറ്റ് ദുനിയാവ് മതി എന്ന് തൃപ്തിപ്പെട്ട ചില പണ്ഡിതന്മാർ തൗഹീദിനെ ഷിർക്കായും ഷിർക്കിനെ തൗഹീദായും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ചില സഹാഫിമാരും ചില ഫൈസിമാരുമാണ് അവർ ഇന്ന് ഈ സമൂഹത്തിനെ ഇത്രയും ഖേദകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നാളെ ആഖിറത്തിൽ വെച്ച് റബ്ബന ഞങ്ങളൊരു റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെയും പ്രമുഖന്മാരെയും അനുസരിക്കുകയും അവർ ഞങ്ങളെ പിഴപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അതിനാൽ റബ്ബന ആതിഹിം ദഅഫൈനി മിനൽ അദാബി വൽ അൻഹും ലഅനൻ കബീറ. അതിനാൽ റബ്ബേ, അവർക്ക് നമുക്ക് കൊടുക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ അവർക്ക് നൽകണമേ, അവർക്ക് നിന്റെ എല്ലാ റഹ്മത്തിൽ നിന്നും അകന്നുകൊണ്ട് വലിയ ശാപവും അവർക്ക് നൽകണമേ എന്ന് ദുആ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സഹോദരങ്ങളെ നാം ഈ കാര്യങ്ങൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. വുളു ഇല്ലാതെ നിന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് എത്ര കൃത്യമായി നീ മനസ്സിലാക്കുന്നുവോ അതിനേക്കാൾ നന്നായി നീ മനസ്സിലാക്കുക, തൗഹീദ് ഇല്ലാതെ നിന്റെ ഒരു അമലും സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ റമദാൻ സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ ഉംറ സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ സദഖ സ്വീകരിക്കപ്പെടുകയില്ല, നിന്റെ ഹജ്ജും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദരീങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദീനിലില്ലാത്ത പല ബിദ്അത്തുകളും ശിർക്കുകളും ആചരിക്കുന്ന പലരും പേറുന്നത് ബദരീങ്ങളുടെ ശത്രുക്കളായ അബൂ ജഹലിന്റെയും കൂട്ടരുടെയും ആദർശമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിനെ പീഡിപ്പിക്കുകയും അവിടത്തേക്ക് ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ബദറിലും ഉഹദിലും അല്ലാത്ത മറ്റു യുദ്ധങ്ങളിലുമെല്ലാം മുസ്ലിങ്ങളെ ഉപദ്രവിച്ചിരുന്ന അബൂ ജഹലും അബൂലഹബും പോലെയുള്ള മുശ്രിക്കുകൾ അള്ളാഹുവാണ് ലോകത്തിന്റെ സൃഷ്ടാവാണ് എന്ന് വിശ്വസിച്ചിരുന്നു എന്നുള്ളത് നാം കൃത്യമായി തിരിച്ചറിയണം. അഥവാ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് അബൂജഹലും അബൂലഹബും ഉത്ബത്തും ഷൈബത്തും എല്ലാം വിശ്വസിച്ചിരുന്നു. അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത് എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ലോകം നിയന്ത്രിക്കുന്നതും സൂര്യചന്ദ്രാദികളെ നിയന്ത്രിക്കുന്നതുമെല്ലാം അള്ളാഹുവാണ് എന്ന കൃത്യമായ ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അഥവാ അള്ളാഹുവാണ് നമ്മൾ അബൂ ജഹലിനോട് ആരാണ് ലോകം ആകാശം ഭൂമിയും സൃഷ്ടിച്ചത് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് നാം ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവൻ പറഞ്ഞിരിക്കും അത് അള്ളാഹുവാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വെറുതെ വ്യാജ വാക്ക് പറയുന്നതല്ല, നമ്മൾ തോന്നിയത് പറയുന്നതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഇൻ സഅൽതഹും മൻ ഖലഖ അസ്സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. അവരോട് നീ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് നീ ചോദിച്ചു നോക്കൂ നബിയെ, അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അത് അള്ളാഹുവാണ്. അഥവാ മക്കാ മുശ്രിക്കുകളോട് ആകാശഭൂമികളെ സൃഷ്ടിച്ചാൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിലെ മറ്റു സമുദായങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ദൈവത്തിന്റെ പേരല്ല അവർ പറയുക, മറിച്ച് അവർ പറയുക റഹ്മാനായ അള്ളാഹു തന്നെയാണ്, അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നവർ പറയും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അവരോട് അള്ളാഹു വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നീ ചോദിക്കുക, ഖുൽ മൈ യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്നും നിനക്ക് റിസ്ക് നൽകുന്നത് ആവരാണ്. അമ്മ യംലിക്കു സംഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചകളും അധീനപ്പെടുത്തുന്നത് ആരാണ്? ഒമൈ യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മരിച്ചതിൽ നിന്നും ജീവനുള്ളവ ഉണ്ടാക്കുന്നത് ആരാണ്? വയുഹ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്, അതുപോലെ ജീവനുള്ളതിൽ നിന്നും മരിച്ചതിലേക്ക് മാറ്റിമറിക്കുന്നത് ആരാണ്? ഒമൈ യുദബ്ബിറുൽ അംറ്, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞാലും അല്ലാഹു പറഞ്ഞു തരുന്നു ആ മക്കാ മുശ്രിക്കുകൾ പറയുന്ന ഉത്തരം, ഫസയഖൂലുനല്ലാഹ്, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളത് ആ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞു തരികയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ വിവക്ഷ, അതിന്റെ താല്പര്യം അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കലല്ല. അല്ലെങ്കിൽ ചില പാളക്കിതാബ് ഓതുന്ന ആളുകൾ പറയുന്നത് പോലെ അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരുന്നത്, നമ്മുടെ ബിസിനസ് നടത്തിത്തരുന്നത് അള്ളാഹുവാണ്, നമ്മുടെ ജീവിതമെല്ലാം കൃത്യമായി കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകുന്നത് അള്ളാഹുവാണ് എന്ന് മാത്രമുള്ള കേവല വിശ്വാസമായിരുന്നില്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധിക്കപ്പെടാൻ അർഹനായി, ഇബാദത്തുകൾ ചെയ്യാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതാണ്. അതല്ല, കേവലം അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നതിലാണ് തർക്കമെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിർത്ത് നിന്നിട്ടുണ്ടാവുക? ഒരിക്കലും അതിനു വേണ്ടിയായിരുന്നില്ല, മറിച്ച് അവർ വിശ്വസിച്ചിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അറിയാമായിരുന്നു. അഥവാ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ, അവരുടെ മറ്റ് ഇലാഹുകളെ ഉപയോഗിക്കാൻ പാടില്ല, അവരിലേക്ക് തിരിയാൻ പാടില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യമെന്ന് ആ മക്കാ മുശ്രിക്കുകൾക്ക് അറിയാം. അതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോൾ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ മറുപടി അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങളുടെ ഇലാഹുകളെല്ലാം നീ ഒരൊറ്റ ഇലാഹാക്കി മാറ്റുകയാണോ? ഞങ്ങളുടെ ലാത്തയും ഉസ്സയും എല്ലാവരെയും ഒഴിവാക്കി കേവലം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്നാണോ നീ പറയുന്നത്? ഇന്ന ഹാദാ ലശയ്യുൻ ഉജാബ്, തീർച്ചയായും ഇത് വലിയ അത്ഭുതകരമായ കാര്യമാണ്, ഇത് തന്നെയല്ലേ ഇന്നത്തെ മുശ്രിക്കീങ്ങളും ഇത് തന്നെയല്ലേ പറയുന്നത്, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ മൊയ്തീൻ ഷെയ്ഖിനെ ഒഴിവാക്കാനാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ മൊയ്തീൻ ഷെയ്ഖിനെയും ഞങ്ങളുടെ റിഫായി ഷെയ്ഖിനെയും ഞങ്ങളുടെ മമ്പുറന്തങ്ങളെയും എല്ലാം ഒഴിവാക്കാനാണോ നിങ്ങൾ പറയുന്നത് എന്നല്ലേ ഇന്നത്തെ ഷിർക്കിന്റെ ആളുകളും അവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം ഇത് കൃത്യമായി മനസ്സിലാക്കുക, മക്കാ മുശ്രിക്കുകൾ അല്ലാഹ് ഇല്ല എന്ന് വിശ്വസിച്ച ആളുകളല്ല. മക്കാ മുശ്രിക്കുകൾ അല്ലാഹു എന്ന് പറയുന്ന ഒരാൾ സൃഷ്ടാവ് ഇല്ല എന്ന് ധിക്കരിച്ച് പറഞ്ഞ ആളുകളല്ല, മറിച്ച് അല്ലാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്നും അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും എന്നെല്ലാമുള്ള കൃത്യമായ വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്കുണ്ടായി. ആ മുശ്രിക്കുകൾക്കെതിരെയാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ബദറിൽ പോരാടിയത്. ആ മുശ്രിക്കുകളെയാണ് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും വധിച്ചു കളഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായി ആദ്യം മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, അള്ളാഹു മുശ്രിക്കുകളാണ് എന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ച മക്കാ മുശ്രിക്കുകൾ, മുസ്ലിങ്ങളെ ഉപദ്രവിക്കുകയും അവരുടെ നാടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത മക്കാ മുശ്രിക്കുകളും ഒരിക്കലും അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് സ്വന്തം നിലക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അഥവാ ലാത്തക്ക് എന്തു ചോദിച്ചാലും ലാത്തക്ക് സ്വന്തം നിലക്ക് നിനക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വാസം മക്കാ മുശ്രിക്കുകൾക്കില്ല. അല്ലെങ്കിൽ ഉസ്സയുടെ അടുത്ത് പോയി എന്ത് ചോദിച്ചാലും അതിന് സ്വന്തം കഴിവ് കൊണ്ട് നിനക്ക് സഹായം ചെയ്യുമെന്നുള്ള വിശ്വാസം അവർക്കില്ല. മറിച്ച് അവർ വിശ്വസിച്ചിരുന്നത് നമ്മുടെ ആരാധ്യന്മാർ, നാം വിളിച്ചു തേടിയ സാലിഹ്യങ്ങൾ, നമ്മൾ വിളിച്ചു തേടുന്ന നമ്മുടെ കല്ലുകൾ, ഈ കല്ലുകളെല്ലാം ചില പ്രതീകങ്ങളാണ്, ഇത് സാലിഹ്യങ്ങളുടെ പ്രതീകത്തിന്റെ പേരിലാണ് അവർ കല്ല് നാട്ടിയിട്ടുള്ളത്. അവരുടെ ബിംബങ്ങൾ അത് ചില സാലിഹ്യങ്ങളുടെ പ്രതീകങ്ങളായി അവർ വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ പോയി ദുആ ചെയ്താൽ ഈ സാലിഹ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തും. ഞങ്ങൾ അള്ളാഹുവിലേക്ക് നേരിട്ട് ചോദിക്കാൻ സാധിക്കാത്ത ആളുകളാണ്, ഞങ്ങൾ ഈ സാലിഹ്യങ്ങളായ ഇത്തരത്തിലുള്ള ആളുകളുടെ ബിംബങ്ങളിലേക്ക് ഞങ്ങൾ ഖേദിച്ചു മടങ്ങിയാൽ, അവരോട് പ്രാർത്ഥിച്ചാൽ അവർ ഞങ്ങളിലേക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇതും പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഇത് ഇന്നത്തെ ചില ആളുകളെ കുടുക്കുവാൻ വേണ്ടി നമ്മൾ വെറുതെ കളവ് പറയുന്നതാണ് എന്ന് വിചാരിച്ചു പോകരുത്. മറിച്ച് മക്കാ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ഈ വിശ്വാസവും നമുക്കറിയിച്ചു തന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു പറയുന്നു, വയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യദുർറുഹും വ ലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാ ശുഫഅഉന ഇൻദല്ലാഹ് വയഅബുദൂന മിൻ ദൂനില്ലാ. അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് ഇബാദത്ത് ചെയ്യുന്നു. ഇബാദത്തിന്റെ ഇനത്തിൽപ്പെട്ട ദുആയും നേർച്ചയുമെല്ലാം ആ മക്കാ മുശ്രിക്കുകൾ ചെയ്യുന്നു. മാലാ യദുറുഹും വലാ യൻഫഉഹും, ആ ഇബാദത്തുകളാകട്ടെ അവർക്ക് ദുനിയാവിലോ ആഖിറത്തിലോ യാതൊരു ഉപദ്രവമോ ഉണ്ടാക്കുകയില്ല. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താണ്? വയഖൂലൂന ഹാഉലായി ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഷഫാഅത്ത് ചെയ്യുന്നവരാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾ നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഞങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല, ഞങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ, അള്ളാഹുവിലേക്ക് പെട്ടെന്ന് അടുക്കാൻ സാധിക്കണമെങ്കിൽ ഇത്തരം സാലിഹിങ്ങളെ അടുക്കൽ പോയി ദുആ ചെയ്യണം എന്ന് ഇന്നത്തെ ഷിർക്കിന്റെ ആളുകൾ പറയുന്ന അതേ ഉത്തരമായിരുന്നു അന്നത്തെ മക്ക മുശ്രിക്കുകളും പറഞ്ഞിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകുകയാണ്. സഹോദരങ്ങളെ, നീ ഇതിൻ ജാറത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരാളോട് നീ പോയി ഇതേ കാര്യങ്ങൾ ചോദിച്ചു നോക്കിയാൽ നിനക്ക് കാണാൻ സാധിക്കും ഒരേ ന്യായമായിരിക്കും അവർ പറയുക, ഒരേ വാദമായിരിക്കും അവർ പറയുക. അഥവാ ഞങ്ങൾ ഒരിക്കലും ഈ ജാറത്തിൽ കിടക്കുന്ന മമ്പുറം തങ്ങൾക്ക് ആകാശഭൂമികൾ സൃഷ്ടിച്ചെന്നോ സ്വന്തമായി കഴിവുണ്ടെന്നോ നമ്മൾ വിശ്വസിക്കുന്നില്ല, മറിച്ച് അള്ളാഹു കൊടുത്ത ഒരു കഴിവിൽ നിന്നും ഞാൻ ചോദിക്കുമ്പോൾ അദ്ദേഹം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത വലിയാണ്, കറാമത്തുള്ളയാളാണ്, അതുകൊണ്ട് ആ വലി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, ഷഫാഅത്ത് ചെയ്യും എന്നുള്ള വിശ്വാസം. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇതേ വിശ്വാസം പേറിയ ആളുകൾക്കെതിരെയാണ് ബദറിൽ അള്ളാഹുവിന്റെ റസൂലും മറ്റു ബദരീങ്ങളും പോരാടിയത് എന്നുള്ള കാര്യം പലരും വിസ്മരിക്കുകയാണ്. അതൊരിക്കലും നാം മറന്നുകൂടാ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ വിശ്വാസം ഒന്നുകൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബ്ദുഹും ഇല്ലാ ലിഖരിബുനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ വലിയകളെ സ്വീകരിച്ച ആളുകൾ അവരെന്താണ് പറഞ്ഞിട്ടുള്ളത്? മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പം ഉണ്ടാക്കി തരുവാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത്, ഞങ്ങൾ നേർച്ച ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണം, അതല്ലാതെ മറ്റു ലക്ഷ്യങ്ങൾക്ക് അവർക്കില്ല, അള്ളാഹുവിലേക്ക് അടുക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു അന്നത്തെ മക്കാ മുശ്രിക്കുകൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖീകരിച്ച മുശ്രിക്കുകളെല്ലാം തന്നെ കേവലം വിഗ്രഹപൂജകർ മാത്രമായിരുന്നില്ല. നമ്മൾ ഇന്ന് ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെ ഖുർആനിലുള്ള ഷിർക്കിനെതിരെയുള്ള ആയത്തുകൾ ഓതുമ്പോൾ അവർ കാര്യമായി പറയുന്ന പരാതി അതാണ്. നിങ്ങൾ മക്കാ മുശ്രിക്കുകൾ, വിഗ്രഹാരാധരായ മക്കാ മുശ്രിക്കുകൾക്ക് ഇറങ്ങിയ ആയത്താണോ ഞങ്ങൾക്കെതിരെ ഓതുന്നത് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, ഖുർആൻ കൃത്യമായി വായിക്കാത്ത അല്ലെങ്കിൽ വായിച്ചിട്ട് അതിനെ മറച്ചു വെക്കുന്ന ആളുകളാണ് ഇപ്രകാരം സംസാരിക്കുന്നത്. കാരണം ഖുർആനിൽ ഷിർക്ക് എന്ന് പറയുന്നത് കേവലം വിഗ്രഹത്തിനെ ആരാധിക്കുക എന്നുള്ളതല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, മറിച്ച് അള്ളാഹു അല്ലാത്ത ആരോട് ദുആ ചെയ്താലും അള്ളാഹു അല്ലാത്ത ആരോട് തേടിയാലും അതെല്ലാം ഷിർക്ക് തന്നെയാണ് എന്നാണ് ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞുവല്ലോ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രിക്കു ബിഹി ഷൈആ, നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളെയും നിങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു, വലാ യഅ്മുറക്കും അൻ തത്തഖിദൽ മലായികത വന്നബീന അർബാബ, അവരോട് ഒരിക്കലും നാം കൽപ്പിച്ചിട്ടില്ല മലക്കുകളെയും നബിമാരെയും റബ്ബുകളായി സ്വീകരിക്കാൻ, അവരോട് ഒരിക്കലും ഞങ്ങൾ അഥവാ ഇലാഹുകളായി സ്വീകരിക്കാൻ ഞാൻ ഒരിക്കലും അവരോട് കൽപ്പിച്ചിട്ടില്ല. അഥവാ നാം മനസ്സിലാക്കേണ്ടത്, മലക്കുകളോട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, നബിമാരോട് പ്രാർത്ഥിക്കുന്നവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ഇബ്രാഹിം അലൈഹിസലാമിനോടും ഇസ്മായിൽ അലൈഹിസലാമിനോടും പ്രാർത്ഥിക്കുന്നവർ മക്കാ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈസാ അലൈഹിസലാമിനോട് പ്രാർത്ഥിക്കുന്ന നസ്രാണികളെ കുറിച്ചും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവരും മുശ്രിക്കുകളും കാഫിറുകളും എന്നല്ലേ. അതുപോലെ തന്നെ ഉസൈറിനോട് പ്രാർത്ഥിക്കുന്ന ജൂതന്മാരോടും യഹൂദികളോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് അവരും കാഫിറുകളാണ്, മുശ്രിക്കുകളാണ് എന്നാണ്. അതല്ലാതെ കേവലം വിഗ്രഹത്തിനെ ആരാധിച്ചു എന്നുള്ള കാരണത്തിൽ, ഒരു കല്ലിനെ ആരാധിച്ചു, ഒരു നിസ്സാരമായ കല്ലിനെ ആരാധിച്ചു എന്നതല്ല ഷിർക്കിനുള്ള കാരണം. മറിച്ച് അവർ ആരെ ആരാധിക്കുന്നതാകട്ടെ, അള്ളാഹു അല്ലാത്ത ആരെ ആരാധിച്ചു, അവർ കേവലം ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യുമെന്നുള്ള വിശ്വാസമായാലും, അവർ ഇലാഹുകളല്ല, അവർ സൃഷ്ടാക്കളല്ല, ആകാശഭൂമികളുടെ കൈകാര്യകർത്തൃത്വം അവർക്കല്ല എന്നുള്ള വിശ്വാസം നിന്റെ മനസ്സിലുണ്ടായാലും നീ അള്ളാഹുവിന് കൊടുക്കേണ്ട ഏതൊരു ഇബാദത്തും നീ അത് ഈ സൃഷ്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, അത് ഷിർക്കാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ഷിർക്കിനെ കുറിച്ച് മനസ്സിലാക്കാതെ കേവലം ബദറിന്റെ ചരിത്രം കേൾക്കുമ്പോൾ വലിയ വലിയ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് ബദറിന്റെ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ ആവേശം കൊണ്ടത് കാര്യമില്ല, മറിച്ച് ബദർ നടന്നത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. ബദർ നടന്നിട്ടുള്ളത് ഈ തൗഹീദിന്റെ സ്ഥാപനത്തിന് വേണ്ടിയാണ്. ഈ തൗഹീദ് ദുനിയാവിൽ മുഴുവൻ പരക്കുന്നതിന്റെ ആദ്യ പടിയായിരുന്നു ബദർ യുദ്ധം എന്നുള്ളതാണ്. അതല്ലാതെ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബദറിനെ കുറിച്ച് ഓർമ്മിക്കുവാനോ ബദറിനെ കുറിച്ച് ആവേശം പറയാനോ യാതൊരു അർഹതയുമില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വ മനാത അസ്സാലിസത അൽഉഖ്ര, അവർ ലാത്തയെ കുറിച്ച് എന്തു പറയുന്നു, ഉസ്സയെ കുറിച്ച് എന്തു പറയുന്നു, മൂന്നാമതായ മനാത്തയെ കുറിച്ച് എന്തു പറയുന്നു, ആരായിരുന്നു ലാത്ത? സഹോദരങ്ങളെ, ഒരു സ്വാലിഹായ മനുഷ്യരായിരുന്നു ലാത്ത. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു ലാത്ത. ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവർ ചെറിയൊരു ബിംബമുണ്ടാക്കി. ശേഷം ആ മനുഷ്യന്റെ അടുത്തു വന്ന് ആളുകൾ പറയാൻ തുടങ്ങി, ഇദ്ദേഹം വലിയ വലിയാണ്. ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയി നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നമ്മുടെ കാര്യങ്ങൾ മുറാദാക്കി മുറാദുകൾ ഹാസിലാക്കി തരും എന്നുള്ള വർത്തമാനം അന്ന് അവർ പറഞ്ഞു. അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളത് അത് ശിർക്കാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉസ്സ എന്ന് പറയുന്ന ഒരു മരമായിരുന്നു, മനാത്ത് എന്ന് പറയുന്ന വലിയൊരു കല്ലായിരുന്നു. സഹോദരങ്ങളെ, ഇന്നുമില്ലേ മരത്തിനെ ആരാധിക്കുന്നവർ, കല്ലിനെ ആരാധിക്കുന്നവർ? നമ്മൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ദേഷ്യമാണ്. അവർ പറയും, ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നൊന്നുമില്ല, മറിച്ച് ഞങ്ങൾ സഹായം തേടുകയാണ്, ഇസ്തിഗാസ നടത്തുകയാണ് എന്നൊക്കെ ന്യായം പറയും. സഹോദരങ്ങൾ, ഇതെല്ലാം കേവലം ന്യായം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്നതും ദുആ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളും നടത്തുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾ നോക്കൂ, ഖുർആനിലും ഹദീസിലും ഒക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഗാസ അഥവാ സഹായതേട്ടം എന്നുള്ള പദം ഉപയോഗിച്ചത് അല്ലാഹുവിനോട് ദുആ എന്നുള്ള നിലക്ക് മാത്രമാണ്. അതല്ലാതെ സാധാരണയുള്ള സഹായതേട്ടങ്ങൾക്ക് അതിന് ഇസ്തിഗാസ എന്ന് പറയുകയില്ല. ബദറിലും നമുക്കറിയാം മുസ്ലിമീങ്ങൾ അല്ലാഹുവിനോടാണ് ഇസ്തിഗാസ നടത്തിയത്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉത്തരം നൽകുകയും മലക്കുകളെ ഇറക്കിക്കൊണ്ട് ബദറിൽ മുസ്ലിമീങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്തത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബദറിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്നുള്ളത് അത് തൗഹീദാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിനോട് മാത്രം സഹായം തേടുക, നമ്മുടെ ബരമേൽപ്പിക്കലും തവക്കലും ഒക്കെ അല്ലാഹുവിൽ മാത്രമാണ്. അല്ലാതെ ഏലസ് കെട്ടിക്കൊണ്ടോ ഉറുക്കു കെട്ടിക്കൊണ്ടോ ബദറിലെ ശുഹദാക്കളുടെ പേര് എഴുതിക്കൊണ്ട് അത് ഫ്രെയിം ചെയ്തുകൊണ്ട് വീട്ടിന്റെ മുറ്റത്ത് വീട്ടിന്റെ വരാന്തയിൽ തൂക്കിക്കൊണ്ടോ അല്ല, ഇതെല്ലാം ഷിർക്കിന്റെ വഴികളാണ്. സഹോദരങ്ങളെ, കാലാകാലം നരകത്തിൽ കത്തിയെരിയാൻ, ഒരിക്കൽ പോലും നരകത്തിൽ നിന്നും മോചനമില്ലാത്ത നിലക്ക് കാലാകാലം നരകത്തിൽ കത്തിയെരിയാനുള്ള ഷിർക്കിന്റെ പടികളാണ്. അതിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നാട്ടുകാരെയും നമ്മൾ അതിൽ നിന്നും വിട്ടുനിൽക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ നമ്മൾ മുന്നേറുക. എങ്കിൽ മാത്രമാണ് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ ഏറെ പ്രയാസപ്പെടുന്ന ഈ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ സഹായം മുകളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ഇറങ്ങുകയുള്ളൂ. അതല്ലാതെ ഷിർക്കിലും ബിദഅത്തിലും മുങ്ങിക്കുളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് യാ റബ്ബി യാ റബ്ബി എന്ന് ദുആ ചെയ്തതുകൊണ്ട് മുശ്രിക്കുകളുടെയും അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും അവരുടെ ആക്രമണങ്ങളിൽ നിന്നും അവരുടെ പ്രയാസപ്പെടുത്തലുകളിൽ നിന്നും മുസ്ലിമീങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല. അതിനാൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സഹായവും വരണമെങ്കിൽ അവർ തൗഹീദിലേക്ക് മടങ്ങേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ അവർ സുന്നത്ത് അത് അനുധാവനം ചെയ്യുന്നതിലേക്ക് അവർ മടങ്ങേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പിച്ചപ്പോഴാണ് മുസ്ലിമീങ്ങൾക്ക് ബദറിൽ സഹായം കിട്ടിയത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുന്നവൻ അള്ളാഹുവാണ്.
الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم.
സഹോദരങ്ങളെ, ഇന്നത്തെ ശിർക്കിന്റെ ആളുകളുടെ അവസ്ഥ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പോരാടിയ മക്ക മുശ്രിക്കുകളേക്കാൾ കടുത്ത അവസ്ഥയിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മക്ക മുശ്രിക്കുകൾ അവർ എല്ലാ സമയത്തും ശിർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നില്ല, മറിച്ച് അങ്ങേയറ്റം പ്രയാസവും പ്രതിസന്ധികളും വരുന്ന സമയത്ത് മക്ക മുശ്രിക്കുകളായ ആളുകൾ അവർ അള്ളാഹുവിനോട് മാത്രമായി ഇഖ്ലാസോടുകൂടി മറ്റൊരു സൃഷ്ടിയെയും പങ്കുചേർക്കാതെ ദുആ ചെയ്യുന്നവരാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് അറിയിച്ചു തന്നിട്ടില്ലെങ്കിൽ നമ്മൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങനെ നമ്മൾ വിശ്വസിക്കും? നബിയും സഹാബത്തും യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി കൊന്നുകളഞ്ഞ മക്ക മുശ്രിക്കുകൾ അവർ അള്ളാഹുവിനോട് മാത്രമായി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് എത്ര വലിയ അത്ഭുതമായ കാര്യമാണ്. എന്നാൽ അവർക്കങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് നമുക്ക് പറഞ്ഞു തരികയാണ്. വൈദാ റക്കിബു ഫിൽ ഫുൽകി ദഅൗ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വലിയ വലിയ തിരമാലകൾ അവരെ മൂടുമെന്ന് ഭയപ്പെടുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് മാത്രമായി അവർ ദുആ ചെയ്യും. ആ സമയത്ത് അവർ ഒരിക്കലും അവർ ലാത്തെ വിളിക്കാറില്ല, ഉസ്സയെ വിളിക്കാറില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാക്കണേ എന്നവർ പറയാറില്ല. അവർ അല്ലാഹുവിനോട് മാത്രം യാ അല്ലാ യാ അല്ലാ എന്നു വേണ്ടി എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരായിരുന്നു. എന്നിട്ട് അല്ലാഹു പറയുകയാണ് അവരുടെ നന്ദികേട്, ഫലമ്മാ നജ്ജാഹും ഇലൽ ബരി ഇദാഹും യുശ്രിക്കൂൻ, അവർ അങ്ങനെ അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവർ അങ്ങനെ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ വീണ്ടും അവരുടെ മറ്റു ഇലാഹുകളോട് ദുആ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ മക്കാ മുശ്രിക്കുകളായ ആളുകൾ അവർക്ക് പ്രയാസവും പ്രതിസന്ധിയും കടുക്കുന്ന സമയത്ത് അവർ അല്ലാഹുവിനോട് മാത്രമായിരുന്നു ദുആ ചെയ്തത്, അല്ലാത്ത സമയത്താണ് അവർ ശിർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്താണ്? അവരെന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന സമയത്ത് ഒന്ന് വീഴാൻ പോകുമ്പോഴേക്കും ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്ന അവസ്ഥയാണ്, ഒരു ദിക്ർ പറയുന്നത് പോലെ അവർ നാവുകളിൽ നിന്ന് വരികയാണ്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള കടുത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ബദർ മൗലൂദ് ചൊല്ലാനിട്ടാണ്, അതുപോലെ തന്നെ ഖുതുബിയത്ത് കഴിക്കാനിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരുപാട് വലാലത്തിന്റെ പണ്ഡിതന്മാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഇത് കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. ബദർ എന്നുള്ളത് കേവലം ആവേശത്തിന് വായിക്കാനുള്ള ഒരു ചരിത്രം മാത്രമല്ല, ബദറിൽ പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങൾ: ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് അവനോട് മാത്രം സഹായം ചോദിച്ച് അവനോട് തവക്കുൽ ചെയ്താൽ മാത്രമാണ് അല്ലാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കുകയുള്ളൂ എന്നുള്ള മഹത്തായ പാഠമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ സഹാബികൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകളെല്ലാം അതത് അപ്പടി അനുസരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് വളരെ കുറഞ്ഞ സംഘം മാത്രമായിരുന്നു, ജീവന് ഭീഷണി ഉണ്ടായിരുന്നു. ഭൗതികമായ സബബുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ യുദ്ധം വിജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് പോലും തങ്ങളുടെ ശരീരം ദീനിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ ഇഷ്ടത്തിന് യാതൊരു വകയുമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നു. അപ്പോഴായിരുന്നു മുസ്ലിമീങ്ങൾക്ക് വിജയിച്ചിട്ടുള്ളത്. ഇന്ന് സഹോദരങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ എത്രയാണ് നാം കാറ്റിൽ പറത്തുന്നത്! നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കൽപ്പനകൾ, ചെറിയ ചെറിയ സുന്നത്തുകൾ പോലും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബദറിന്റെ ചരിത്രം പറയുന്നതിൽ, ബദറിന്റെ ചരിത്രം പറഞ്ഞ ആവേശം കൊള്ളുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. മറിച്ച് തൗഹീദിൽ അടിസ്ഥാനപ്പെടുത്തി, തൗഹീദിൽ ഉറപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അത് അപ്പടി ജീവിതത്തിൽ പകർത്തി, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ട്, അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് നിന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ ബദർ ഉൾക്കൊള്ളുന്ന മഹാഭാഗ്യവാന്മാരിൽ, ആ ബദരീങ്ങൾ പോകുന്ന സ്വർഗത്തിലേക്ക് നമുക്കും പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏതൊരു പ്രയാസവും പ്രതിസന്ധിയും വന്നപ്പോൾ അവർ ഒരിക്കലും തന്നെ ശിർക്കിലേക്ക് നീങ്ങിയില്ല, മറിച്ച് അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന കാലത്തെല്ലാം നാം അത് തന്നെയാണ്, ആ മാതൃക തന്നെയാണ് പിൻപറ്റേണ്ടത്. അഥവാ അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അല്ലാഹുവിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട്, അവനെ നന്നായി ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് രക്ഷയും സമാധാനവും നൽകുകയുള്ളൂ. സഹോദരങ്ങളെ, നാം എല്ലാം ഇവിടെ വളരെയധികം അമ്നോടുകൂടി, നിർഭയത്വത്തോടുകൂടി ജീവിക്കുമ്പോൾ ലോകത്ത് പല മുസ്ലിമീങ്ങളും പല പ്രയാസങ്ങളിലും അകപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നാം ഒരിക്കലും മറന്നുകൂടാ. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ സഹോദരങ്ങളെ, തീവ്രവാദികളായ ബുദ്ധമതക്കാർ മുസ്ലിമീങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രയാസപ്പെടുത്തിക്കൊണ്ട് അവരുടെ സ്ഥാപനങ്ങളും അവരുടെ മസ്ജിദുകളും അവരുടെ ഖുർആനും അല്ല മുസ്ഹഫുകളുമെല്ലാം കത്തിച്ചുകൊണ്ടും അവരെ പ്രയാസപ്പെടുത്തിയും കൊണ്ടും വളരെയധികം ദുഷിച്ച ഒരവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് കാര്യമായ ദുആയാണ്. അള്ളാഹുവിന്റെ ആ ശത്രുക്കൾക്കെതിരെ നമ്മൾ ദുആ ചെയ്യുകയും മുസ്ലിമീങ്ങൾക്കെല്ലാം സഹായമുണ്ടാകാൻ ദുആ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കമ്മ്യൂണിസ്റ്റ് ചൈന, അവിടെ ഒരുപാട് മുസ്ലിങ്ങൾ ചൈനയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ പ്രയാസപ്പെടുകയാണ്. അവർക്ക് നോമ്പനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല. നോമ്പെടുക്കുന്ന ആളുകളെ തീവ്രവാദികളായി മുദ്രകുത്തുകയും താടി വെക്കുന്നവരെ തീവ്രവാദികളായി മുദ്രകുത്തുകയും ഹിജാബ് ധരിക്കുന്നവരെ തീവ്രവാദികളായി മുദ്രകുത്തുകയും പ്രത്യേകം കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പാർപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റ് ചൈനയിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കിവിടെയും നമുക്ക് ചെയ്യാനുള്ളത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം ദുആ കുത്തരം കിട്ടുന്ന ഈ സന്ദർഭങ്ങളിൽ നമ്മൾ അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹുവിനോട് നമ്മൾ അവർക്കു വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുമ്മ അസ്ലിഹ് അഹ്വാലൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. اللهم انصرهم على اعداء الاسلام اللهم اصلح احوال المسلمين في كل مكان اللهم انا نعوذ بك ان نشرك بك ونحن نعلم ونستغفرك لما لا نعلم اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك الجنه وما يقرب اليها من قول وعمل اللهم انا نسالك الجنه وما يقرب اليها من قول وعمل ربنا تقبل منا صيامنا وقيامنا وتلاوتنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وهذا والله تعالى عالم وصلى الله على نبينا وسلم